നഖം വെട്ടുക അതല്ലെങ്കിൽ നഖം മുറിക്കുക എന്നുള്ളത് ഫിത്രത്തിൽപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഫിത്റത്തു ഖംസുൻ ഔ ഖംസുൻ മിൻ അൽ ഫിത്റ, അഞ്ച് കാര്യങ്ങൾ ഫിത്റത്തിൽപ്പെട്ടതാണ്, അഞ്ചെണ്ണം. അൽ ഖിതാൻ വൽ ഇസ്തിഹദാദ് വതഖലീമുൽ അൽഫാർ വനതഫുൽ ഇബിത് വഖസ്സു ശാരിഫ്, ശേലാകർമ്മം ചെയ്യൽ, ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യൽ, കഷ്ടത്തിലുള്ള രോമം പറിക്കൽ, മീശവട്ട്, അതേപോലെ തന്നെ നഖം മുറിക്കലും. അപ്പൊ ഇത് ഫിത്രത്തിൽപ്പെട്ടതാണ്. ഈ അഞ്ചെണ്ണം ഫിത്രത്തിൽപ്പെട്ടപ്പോൾ ഒന്ന് പറഞ്ഞത് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടത് വതഖലീമുൽ അൽഫാർ, നഖം വെട്ടലാണ് ഒന്ന്. ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസിൽ അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷറും മിനൽ ഫിത്റ, നേരത്തെ പറഞ്ഞ ഹദീസിൽ ഖംസാണ് പറഞ്ഞു, ഇതിൽ പത്ത് കാര്യങ്ങൾ ഫിത്രത്തിൽപ്പെട്ടതാണ്. അതിൽ മീശ വെട്ടി ചെറുതാക്കുന്നത് പറയുന്നുണ്ട്, താടി നീട്ടി വളർത്തല്, സിവാക്ക് ചെയ്യൽ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, പത്ത് കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന് വഖസ്സുൽ അൽഫാർ, നഖം വെട്ടലാണ്, നഖം മുറിക്കലാണ്. നേരത്തെ പറഞ്ഞ ഹദീസ് ബുഖാരി ധരിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ഹദീസ് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ്, വേറെ ഹദീസുകളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് ഹദീസുകളിൽ വന്നതെന്ന് വെച്ചാല് നഖം മുറിക്കുക എന്നുള്ളത് ഫിത്റത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഫിത്റത്ത് എന്നുള്ളതിന്റെ ഷർഹായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് മിൻ സുനനിൽ അംബിയായി, അതായത് അംബിയാക്കളുടെ സുനനിൽ പെട്ടതാണ്, അംബിയാക്കളുടെ സുന്നത്താണ്. അവിടെ ചെയ്താൽ കൂലിണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ. ഇവിടെ മിൻ സുനനിൽ അംബിയായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ മിന ദീനി, പ്രവാചകന്മാർ പഠിപ്പിച്ച ദീനിൽ പെട്ടതാണ്, അതല്ലെങ്കിൽ അവരുടെ സുന്നത്തിൽപ്പെട്ടത്, അംബിയാക്കളുടെ സുന്നത്തിൽപ്പെട്ടതാണെന്ത്, ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പത്ത് കാര്യങ്ങൾ, അത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് നഖം മുറിക്കൽ എന്താണ്, അംബിയാക്കളുടെ സുനനിൽപ്പെട്ടതാണ്, അത് ദീനിൽപ്പെട്ടതാണ്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പൊ ഇത് ഫിത്രത്തിൽപ്പെട്ടതാണെന്ന് പറയുമ്പോ നഖം നീട്ടുക എന്നുള്ളത് എന്തല്ല, ഒരു മുസ്ലിമിന്റെ ഫിത്രത്തിനെതിരാണ്, അത് ഫിത്രത്തിനെതിരാണ്, അംബിയാക്കളുടെ സുന്നത്തിനെതിരാണ്. എന്ത്, നഖം നീട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവരത് തജമ്മലിന് വേണ്ടി, ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നഖം നീട്ടാറുണ്ട്. മാത്രമല്ല ചില ആളുകൾ അതിന് പറയുന്ന ന്യായം അതിൽ ചെളിയൊന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെ മാസങ്ങളോളം നഖം നീട്ടുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾക്ക് എതിരാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മുഉയിൽ പറഞ്ഞൊരു കാര്യം, തഖലീമുൽ അൽഫാരി മുജ്മഉൻ അല അന്നഹു സുന്ന, അത് സുന്നത്താണ്, ഇത് നഖം മുറിക്കുക എന്നുള്ളത് സുന്നത്താണെന്നുള്ളതിൽ ഇജ്മാഉണ്ട്, അത് ഇത്തിഫാഖുള്ളൊരു കാര്യമാണ്. വസവാഉൻ ഫീഹി അർറജുലു വൽ മർഅഹ് വൽ യദാനി വൽ റിജ്ലാൻ, നഖം വെട്ടി ചെറുതാക്കുന്ന വിഷയത്തിൽ, വെട്ടുന്ന വിഷയത്തിൽ അത് സ്ത്രീകളും പുരുഷന്മാരും കണക്കാണ്, അത് രണ്ട് കൈകളും കാലുകളും എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തത്വീലുൽ അലാഫിരി ഖിലാഫു സുന്ന, നഖം വളർത്തുക എന്നുള്ളത് സുന്നത്തിനെതിരാണ്. വല യജൂസു അൻ തുത്റക അക്സറ മിൻ അർബഈന ലൈല, അതുകൊണ്ട് 40 രാത്രി, 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് വിട്ടേക്കുക എന്നുള്ളത് ജായിസ് അല്ല. അവിടെ 40 എന്നുള്ളത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് 40 ദിവസത്തിൽ കൂടുതലായിട്ട് അത് വിട്ടേക്കുക എന്നുള്ളത് എന്തല്ല, അത് ജായിസ് അല്ല. വതത്വീലുഹ ഫീഹി തശബ്ബുഹുൻ ബിൽ ബഹായിമി വബഅ്ദുൽ കഫറ, മാത്രമല്ല നഖം നീട്ടി വളർത്തുന്നതിൽ എന്തുണ്ട്, കാഫിരീങ്ങളോട് തശ്ബീഹ് അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചില ജന്തുക്കളോട്, മൃഗങ്ങളോടും അതിൽ തശ്ബീഹ് വരുന്നുണ്ട്. അപ്പൊ അതൊരു ഗുരുതരമായ വിഷയം തന്നെയാണത്. സാധാരണ നഖം നീട്ടി വളർത്താറുള്ളത് നമുക്കൊക്കെ പരിചയമുണ്ട്, ചില കാഫിറത്തുകളായ പെണ്ണുങ്ങളെ നോക്കിയാലും കാണാം. ശരിക്കും മുസ്ലിങ്ങളുടെ ഒരു രീതിയല്ല അത്, നഖം നീട്ടി വളർത്തുക എന്നുള്ളത്. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. അതുകൊണ്ടാണ് അവിടെ വിനോദം എന്ത് പറഞ്ഞത്, അത് കാഫിരീങ്ങളോട് സാദൃശ്യമാകലാണത്. അതേപോലെ തന്നെ ചില ജന്തുക്കള് അത് വരുന്നുണ്ട്. ഇതിന്റെ ഹിക്കുമത്തുകൾ വിശദീകരിച്ച കൂട്ടത്തില് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ അതുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. നഖം ചില ജന്തുക്കളാണ്, ചില ജന്തുക്കൾക്കാണ് നീണ്ട നഖം ഉണ്ടാകുക. അപ്പൊ ഈ നഖം നീട്ടി വളർത്തുന്ന മനുഷ്യന്മാര്, പുരുഷന്മാരും സ്ത്രീകൾ, അവരെന്ത് ചെയ്യാണ്? അവര് തശ്ബീഹ് ആകുന്നത് ഈ മൃഗങ്ങളോടാണ് എന്നുള്ളത് ബിനുബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. ലജ്നത്ത് ദായിമയെ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യജൂസു തത്വീലുൽ അദാഫിർ, നഖം വളർത്തുക എന്നുള്ളത് ജായിസ് അല്ല. ലിയന്നഹാദാ മുഖാലിഫുൻ ലിസുനനിൽ ഫിത്റ അല്ലത്തി ഹസ്സ അലൈഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ ഫിത്റത്തുണ്ടല്ല, ആ ശുദ്ധ പ്രകൃതി, ആ പ്രകൃതിക്ക് ഇത് എതിരാണ് എന്നുള്ളത് അവരുടെ ഫത്വയിലും കാണാം. അപ്പൊ ഈ ഹദീസുകളൊക്കെ ഇങ്ങനെയാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ഫിത്റത്തിൽ പെട്ടത്, നഖം മുറിക്കുക എന്നുള്ളതാണ്. നഖം വെട്ടാതിരിക്കുക എന്നുള്ളത്, നഖം നീട്ടുക എന്നുള്ളത് എന്തല്ല ഫിത്റത്തിന്, അത് ഫിത്റത്തിൽ പെട്ടതല്ല, ഫിത്റത്തിനെതിരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യക്കെതിരാണ്, അമ്പിയാക്കളുടെ ചര്യക്കെതിരാണ്. അതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് ഇതിൽ വരുന്ന വിഷയം, എത്ര ദിവസം കൂടുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് അതിൽ കൃത്യമായി വന്നിട്ടുണ്ട്, 40 ദിവസം. അത് ഹദീസിൽ വന്നതാണ്. ആ 40 ദിവസത്തിന്റെ കണക്ക് എന്താണ്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. 40 ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഈ 5 കാര്യങ്ങൾ, അതല്ലെങ്കിൽ നേരത്തെ 10 പറഞ്ഞ ചില കാര്യങ്ങൾ? ഈ 40 ദിവസം എന്താ ശരിക്ക്? അത് ഹദീസിലുള്ള തന്നെയാണോ, അതല്ല അത് ചില ഫിഖീ ആയിട്ടുള്ള ചില കാര്യങ്ങളാണോ? അത് ഹദീസിലുള്ള തന്നെയാണ്. ആ ഹദീസ് സ്വഹീഹാണോ? ഹദീസും സ്വഹീഹാണ്. ആ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖിതലന ഫി ഖസ്സി ശാരിബി വതഖലീമിൽ അൽഫാരി വലതഫിൽ ഇബ്തി വഹൽഖിൽ ആനതി അല്ലാ നതുറുക അക്തറ മിൻ 40 യൗമൻ. ഇത് വ്യക്തമായി തന്നെ ഹദീസിൽ വന്ന ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് മീശ വെട്ടുക, നഖം മുറിക്കുക, പിന്നെ കഷത്തുള്ള രോമങ്ങൾ പൊറിക്കുക, ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യുക, ഇതിനൊക്കെ എന്താണ്, 40 ദിവസത്തിൽ കൂടുതൽ അത് വിട്ടേക്കരുത് എന്നുള്ളതാണ് അനസ് റളിയല്ലാഹു അൻഹു തിരിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് 40 ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്യൽ വാജിബാണ്. ഏറി വന്നാൽ ഈ അക്സർ, അതായത് ഏറി വന്നാൽ 40 ദിവസം, ആ 40 ദിവസത്തിന്റെ അപ്പുറം പോകരുത്. ചില ആളുകൾ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 ദിവസത്തിൽ കൂടുതൽ അയക്കാഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ 40 ദിവസത്തിൽ കൂടുതൽ, ഇത് കൂടുതലാകുന്നതിന്റെ കണക്കാണ്. 40 ദിവസത്തിൽ കൂടുതലായാൽ എന്തായി? ചില ആളുകൾ അത് ഹറാമാണെന്ന് പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു അത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 40 ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നഖത്തെക്കുറിച്ചാണെങ്കിൽ അത് വെട്ടുക എന്നുള്ളത് വാജിബാകും എന്നുള്ളതാണ്. അതാണ് ഈ 40 ദിവസത്തിന്റെ കണക്ക്. അത് ഹദീസിൽ വന്നതുമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഹദ്ദു ഫീഹി 40 യൗം. അതിൽ ഇസ്ലാം വെച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദ്ദ്, അതിന്റെ പരിധി, ടൈം, അത് 40 ദിവസമാണ്. അതായത് 40 ദിവസം എന്ന് പറഞ്ഞാൽ, വലാ തജൂസു അസ്സിയാദ അല ഹാദൽ ഹദ്ദി വൽ മിഖ്ദാർ, ഈ 40 ദിവസത്തിൽ കൂടുന്നത് ജായിസ് അല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 40 ദിവസത്തിൽ കൂടുതൽ എന്തല്ല, കൂടുന്നത് ജായിസ് അല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് അതമ്മത്ത് 40 വജബ ഖൽമുഹ, 40 ദിവസം പൂർത്തിയായാൽ അത് മുറിക്കുക എന്നുള്ളത്, നഖം മുറിക്കുക എന്നുള്ളത് വാജിബാകുന്നു. ഇത് അദ്ദേഹം പറയുന്നത് ചില സ്ത്രീകളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. ചില സ്ത്രീകൾ തജമ്മുലിന് വേണ്ടി മാസങ്ങളോളം അവരുടെ നഖം നീട്ടി വളർത്താറുണ്ട്. ഇതിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിലാണ് ഷെയ്ഖ് വിനോദ് റഹ്മത്തുള്ളാഹി എന്ത് പറഞ്ഞത്, 40 ദിവസം പൂർത്തിയായാൽ അത് കളയുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ 40 ദിവസത്തിന്റെ കണക്ക്. ഇനി ഈ 40 ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ദിവസം ചെയ്യണോ, ആഴ്ചയിൽ ചെയ്യണോ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അത് ഓരോരുത്തരുടെയും ഹാജത്തിനനുസരിച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? 40 ദിവസത്തിൽ കൂടാൻ പാടില്ല. ആ ദിവസത്തിന്റെ ഉള്ളിൽ, അതായത് ഇത് ഓരോരുത്തരുടെയും അവസ്ഥകള്, ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചിട്ടൊക്കെ എന്തുണ്ടാവും, ചില ആളുകളുടെ രോമൊക്കെ പെട്ടെന്ന് വളരും, അതേപോലെ തന്നെ ചില ആളുകളുടെ നഖം പെട്ടെന്ന് വളരും, ചില ആളുകളുടേത് പിന്നെ സാവധാനത്തിലായിരിക്കും വളരുന്നത്. അപ്പൊ ഓരോരുത്തരുടെ സന്ദർഭവും സാഹചര്യം അനുസരിച്ചിട്ട് എന്ത് ഇതിലും മാറ്റം വരും. അവിടെ ഓരോരുത്തരുടെയും ഹാജത്തിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 40 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതിന്റെ കൂടിപ്പോയാൽ അതിന്റെ ആ പരിധിയാണ് 40 എന്നുള്ളത്. വലാ യുംനഉ തഫഖ്ദു ദാലിക മിനൽ ജുമഅത്തി ഇലൽ ജുമഅ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓരോ വെള്ളിയാഴ്ചയും അത് ചെയ്യുന്നതിന് വിരോധമല്ല. വല്ലാബിത്തു ഫീ ദാലിക, എന്നാൽ അതിൽ കൃത്യമായൊരു കണക്ക് പറയണമെങ്കിൽ അൽ ഇഹ്തിയാജ് ആണ് അവിടെ കുർത്തുബി പറയണം. ഒരു കറക്റ്റ് പറഞ്ഞാൽ അൽ ഇഹ്തിയാജ്, അതായത് ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് അത് വെട്ടുക എന്നുള്ളതാണ്. അവിടെ ഇഹ്തിയാജ് ആണ് പരിഗണിക്കേണ്ടത്. അത് ചിലപ്പോൾ എന്താണ്, ഒരാഴ്ചന്റെ മുന്നേ തന്നെ ചില ആളുകളുടെ നഖം വളരും, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഓരോ വെള്ളിയാഴ്ചയും അത് ചെയ്യാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷർഹ് മദബിൽ പറഞ്ഞു, യംബഗി അൻ ഇഖ്തലിഫ ദാലിക ബി ഇഖ്തിലാഫിൽ അഹ്വാലി വൽ അഷ്ഖാസ്, വ്യക്തികളുടെയും അവസ്ഥകൾക്കനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. വല്ലാബിത്തു അൽ ഹാജത്തു ഫീ ഹാദാ വ ഫീ ജമീഇൽ ഖിസാലിൽ മദ്ക്കൂറ, ഇതിൽ പരിഗണിക്കേണ്ടത് ഏതോ വെച്ചാല് ഹാജത്താണ്. ഒരാളുടെ മീശ വെട്ടിച്ചെറുതാക്കേണ്ടത്, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിൽ തന്നെയാണ് നഖം വെട്ടലും. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ്, കാരണം ഓരോരുത്തരുടെ അവസ്ഥകൾ എന്തുണ്ടാകും, സാഹചര്യങ്ങൾ മാറ്റണ്ടാകും. ഇബ്നു ഹജർ പറഞ്ഞു, ലാക്കില്ലാ യുമ്നഉ മിന തഫഖുദി യൗമൽ ജുമഅ, വെള്ളിയാഴ്ച അത് ചെയ്യുന്നതിന് വിരോധമല്ല, അതിന് തടസ്സമല്ല. വെള്ളിയാഴ്ച ആണെങ്കിൽ ഒരാൾക്ക് അത് ചെയ്യാം. ഫൈനൽ മുബാലഗത ഫി തനല്ലുഫി ഫീഹി മശ്റൂഉൻ, കാരണം വെള്ളിയാഴ്ച സംബന്ധിച്ച് എന്ത് വന്നിട്ടുണ്ട്, വൃത്തിനെ സംബന്ധിച്ച് പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ചയിൽ ശുദ്ധീകരണത്തെ സംബന്ധിച്ച്, നന്നായി ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് വെള്ളിയാഴ്ച ഒരാൾക്ക് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അത് മശ്റൂഉ ആണല്ലോ വെള്ളിയാഴ്ച പ്രത്യേകം വൃത്തിയാക്കുക എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? ഒരാൾക്കത് ഓരോ വെള്ളിയാഴ്ചയും ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു ഹജർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന ദിവസം അത് ചെയ്യണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ദിവസം അത് പറഞ്ഞു തന്നിട്ടില്ല. എത്ര ദിവസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ 40 എന്താന്നുള്ളത് നമ്മൾ വിശദീകരിച്ചും ചെയ്തു. അപ്പോൾ അതോരോരുത്തരുടെ സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ചിട്ട് നഖം വെട്ടി മുറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ വെള്ളിയാഴ്ചക്ക് വല്ല പ്രത്യേകത ഹദീസിൽ വന്നിട്ടുണ്ടോ? ചില ആളുകൾ വെള്ളിയാഴ്ച മാത്രമായിരിക്കും, അതല്ലെങ്കിൽ വ്യാഴാഴ്ച മാത്രം നഖം മുറിക്കുന്ന ആളുകളുണ്ട്. ആ വിഷയത്തിൽ ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച നഖം വെട്ടണം അല്ലെങ്കിൽ വ്യാഴാഴ്ച നഖം വെട്ടാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ചില ഹദീസുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ലൈഫാണ്, അതുകൂടി അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ബുധനാഴ്ച നഖം വെട്ടാൻ പാടില്ല, ഞായറാഴ്ച നഖം വെട്ടാൻ പാടില്ല, ശനിയാഴ്ച നഖം വെട്ടാൻ പാടില്ല. അങ്ങനെ നഖം വെട്ടിയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ദിവസങ്ങളിലും നഖം വെട്ടരുത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേൾക്കാം. അപ്പൊ അതിനൊന്നും യാതൊരുവിധ അടിസ്ഥാനമല്ല. ഇനി വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നഖം വെട്ടാം എന്ന് പറയുന്ന ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആ ഹദീസുകളൊന്നും സഹീഹ് അല്ല. ആ ഹദീസുകൾ സഹീഹ് അല്ല എന്നുള്ളത് ആര് പറഞ്ഞതാ? സഹാവി, ഹാഫിൽ അസ്സഹാവി, മറ്റുള്ള ദിവസങ്ങളിൽ പാടില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ലം യസ്ബുത് ഫീ കൈഫിയതിഹി വലാ ഫീ തഅയീനി യൗമിൽ ലഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഖം വെട്ടുന്നതിന്റെ കൈഫിയത്തിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇന്ന ദിവസം വെട്ടണം എന്നുള്ളതിനെ സംബന്ധിച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സഹാഫി അദ്ദേഹത്തിന്റെ മഖാസിദിൽ പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനും ഇതിനൊരു ഷറഹ് ഉണ്ട്. അതാണിത് ഫത്ഹുൽ ബാരി. ഇബ്നു ഹജർ അസ്ഖലാനിക്കുള്ളത് പോലെ തന്നെ ഇബ്നു റജബിന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറഞ്ഞു, ആ വിഷയത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ്, ആയിഷ, അനസ് റളിയല്ലാഹു അൻഹു, അഹാദീസുൻ മർഫുഅ, ആ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ വലാ തസിഹു അസാനീദുഹ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ സനദുകളൊന്നും സ്വഹീഹായി വന്നിട്ടില്ല എന്നുള്ളത് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിം വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിം ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു, വലം യസ്ബുത് അയ്ലൻ ഫിസ്തിഹബാബി ഖസ്സുല്ലുഫുർ യൗമുൽ ഖമീസ് ഹദീസുൻ, വ്യാഴാഴ്ച നഖം വെട്ടണം എന്ന് പറയുന്ന വിഷയത്തിൽ ഹദീസ് സ്വഹീഹായി വന്നിട്ടില്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസാകട്ടെ ബിസനദിൻ മജ്ഹൂലിൻ, അത് മജ്ഹൂലായ സനദോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഹദീസാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെള്ളിയാഴ്ച നഖം വെട്ടാറുണ്ടായിരുന്നു, അതേപോലെ തന്നെ മീശ വെട്ടാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസുകൾ, ലാക്കിൻ സനദുഹു ളഈഫുൻ, ആ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ സനദ് എന്താണ്? അത് ളഈഫാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, യുസന്നു ഫി യൗമിൽ ജുമാ, അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ മൂന്ന് അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏത്? വെള്ളിയാഴ്ച സവാലിന്റെ മുമ്പ് നഖം വെട്ടല്, അതേപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ വ്യാഴാഴ്ചയും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്? യുത്തഹയ്യർ, അത് ഓരോരുത്തരും അവരുടെ അവസ്ഥക്കനുസരിച്ച് തെരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളും ആരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്? ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു ഹജർ പറയുന്നു, വഹാദാ ഹുവൽ മുഅ്തമദ്, ഇതാണ് ഇതിൽ മുഅ്തമദായിട്ടുള്ള അഭിപ്രായം. എന്ത്? അന്നഹു യുസ്തഹബ്ബു കൈഫ മഹ്താജ ഇലൈഹി, ഒരാൾക്ക് എപ്പോഴാണ് അത് ആവശ്യമായിത്തീരുന്നത്, ആ സന്ദർഭത്തിൽ അതെന്തായിത്തീരും? മുസ്തഹബായിത്തീരും. ആ സന്ദർഭത്തിലാണ് ഒരാൾ നഖം മുറിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ വെച്ചാൽ, 40 ദിവസത്തിന്റെ കണക്ക് എന്താണ്, അതിൽ കൂടുതലാകരുത്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഒരാൾക്ക് വെള്ളിയാഴ്ച ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ, ഇബ്നു ഹജർ പറഞ്ഞതുപോലെ, വെള്ളിയാഴ്ച നമ്മൾ വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. വെള്ളിയാഴ്ച ചെയ്യാം. ഇനി അതിന്റെ ഇടക്ക് നഖം പെട്ടെന്ന് വളരുന്ന ആളുകളാണെങ്കിൽ ആ നഖം വളരുന്ന സമയത്ത് അത് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഇനി രാത്രിയിൽ നഖം വെട്ടുന്നതിന് തകരാറുണ്ടോ? ഒരു തകരാറില്ല. ഒരാൾക്ക് രാത്രിയിൽ നഖം വെട്ടാം, പകല് നഖം വെട്ടാം, തിങ്കളാഴ്ച വെട്ടാം, ബുധനാഴ്ച വെട്ടാം, അതിൽ വ്യാഴാഴ്ച തന്നെ വേണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച തന്നെ വേണം. ആ വിഷയത്തിലുള്ള ഹദീസുകളെ സംബന്ധിച്ച് അതിന്റെ സനദ് ളഈഫാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാത്രി നഖം വെട്ടുന്നതിന് വിരോധമല്ല. ഇബ്നു ബാസ് റഹിമഹുള്ളാഹി അലൈഹി ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫില്ലൈൽ വന്നഹാർ മുത്തലഖൻ മശ്റൂഉ, രാത്രി ആകട്ടെ പകലാകട്ടെ അതൊക്കെ ഏത് സന്ദർഭത്തിലും ഏത് സമയത്തും ഒരാൾക്ക് അത് വെട്ടാകുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ഇനി നഖം വെട്ടുമ്പോ ഏത് നഖം ആദ്യം വെട്ടണം? ഇതില് ഷാഫി മതബിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാല്, സുന്നത്ത് ആദ്യം വലത് കൈയിലെ ചൂണ്ടുവിരൽ വെട്ടുക, പിന്നെ അടുത്ത വിരൽ നടുവിരൽ, പിന്നെ അടുത്ത വിരൽ, പിന്നെ അടുത്ത വിരൽ, പിന്നെ അവസാനം തള്ളവിരൽ, പിന്നെ ഇടത് കൈയില്, അതിന് തെർത്തീവ് പറയുന്നുണ്ട്. ഷാഫി മതബിലൊക്കെ അതിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം അതാണ്. എന്നാൽ ഹംബലി മതബിൽ നേരെ തിരിച്ചു വേറെ പല അഭിപ്രായങ്ങളാണ് ഹംബലി മതബിലുള്ളത്. അപ്പൊ ഇങ്ങനെ അതിന് തെർത്തീവുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ നഖം വെട്ടുകയാണെങ്കിൽ ഏത് വിരലാണ് ആദ്യം വെട്ടേണ്ടത് എന്നുള്ളതിന്റെ തെർത്തീവ് ഹദീസുകളിൽ വന്നിട്ടുണ്ടോ? ആ വിഷയത്തിൽ ഹദീസുകൾ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. അവിടെ നമുക്ക് വലതിനെ മുന്തിക്കാം. കൈ വെട്ടുമ്പോൾ വലത് കൈ ആദ്യം വെട്ടാം, കാല് വെട്ടുമ്പോൾ വലത് കാൽ ആദ്യം വെട്ടാം. അതല്ലാതെ ആദ്യം ഇന്ന വിരൽ, ആദ്യം ഇന്ന വിരൽ, ആദ്യം പിന്നെ ഇന്ന വിരൽ, പിന്നെ ഇന്ന വിരൽ, അങ്ങനെ വിരലുകളുടെ തെർത്തീവുകൾ പറയുന്ന ഹദീസുകൾ ഒന്നും തന്നെ സ്വഹീഹല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ ഷാഫി മതബിലൊക്കെ പിന്നെ നവവിയൊക്കെ അത് എടുത്ത് പറയുന്നുണ്ട്, ഓരോ വിരലുകളും. ഫിഖിന്റെ കിതാബ് ചില കിതാബുകളിലൊക്കെ അത് കാണാം. എന്നാൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വൽ ബാരിയിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വലം യസ്ബുത് ഫീ തർതീബിൽ അസാബിഇ ഇൻദൽ ഖസ്ഇ ഷൈഉ മിനൽ അഹാദീസ്. ഈ വിരലുകളുടെ തർതീബ് പറയുന്ന വിഷയത്തിൽ, അതായത് നഖം മുറിക്കുന്ന സന്ദർഭത്തിൽ വിരലുകളുടെ തർതീബ് പറയുന്ന വിഷയത്തിൽ ഒന്നും തന്നെ സ്വഹീഹായിട്ട് വന്നിട്ടില്ല. എന്നാൽ നവവി ഉറപ്പിച്ച് ഇബ്നു ഹജർ പറയട്ടോ, ലാക്കിൻ ജസമൻ നവവി ഫി ഷറഹി മുസ്ലിം, ഷറഹ് മുസ്ലിമിൻ നവവി തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ തെർത്തീബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് നവവിന്റെ ആ വാചകം എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇബ്നു ഹജർ പറയാണ്, വലം യദുക്കുർ ലിസ്തിഹ്ബാബി മുസ്തനദൻ. എന്നാൽ നവവി ആ പറഞ്ഞ കാര്യങ്ങൾ അത് മുസ്തഹബാണ് എന്നുള്ളതിന് ഒരു അവലംബം അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. ഒരു മുസ്തനദ് വേണമല്ലോ, ഒരു അവലംബം വേണം, ഒരു സനദ് വേണം, അത് പറഞ്ഞതിനൊരു തെളിവ് വേണം. അത് ആരും ഉദ്ധരിച്ചിട്ടില്ല. നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറയുന്നത് ആരാണ്? ഇബ്നു ഹജറ പറയുന്നത്. അതായത് വിരലുകളുടെ തൃപ്തി പറയുമ്പോൾ. അതേപോലെ തന്നെ ഹാഫിൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലം യസ്ബുത് ഫി കൈഫിയത്തി തഖലീമിൽ അൽഫാരി ഹദീസുൻ യുഅ്മലു ബിഹി, അതിന്റെ കൈഫിയത്തിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇബ്നു ദഖീഖുൽ ഈദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വാചകം ഫത്വൽ ബാരിയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് ഗസ്സാലി എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ചില തെർത്തീവുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില തെർത്തീവുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇബ്നു ദഖീഖുൽ ഈദ് പറഞ്ഞു, കുല്ലു ദാലിക അസ്ലു ലഹു, അങ്ങനെ പറഞ്ഞ തെർത്തീവുകൾക്കൊന്നും എന്തില്ല, ഒരു അസലും ഇല്ല, ഒരടിത്തറയില്ല. അപ്പൊ ആ വിഷയത്തിൽ എന്ത് വന്നിട്ടില്ല, സ്വഹയായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടില്ല. എന്നാൽ അതിൽ വന്നിട്ടുള്ളത് എന്താണ്, വലത് ഭാഗം കൊണ്ട് ആരംഭിക്കാതെ പിന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബുഹു അത്തയമ്മുനു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലത് ഭാഗം മുന്തിക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ടിരുന്നു. ഫീ തനഉലിഹി വ തറജ്ജുലിഹി വ തുഹൂരിഹി വ ഫീ ശഅനിഹി കുല്ലിഹി, ചെരുപ്പ് ധരിക്കുന്നതിൽ, മുടി ചീകുന്നതിൽ, ശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. ബുഖാരിന്റെ റിപ്പോർട്ടാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വലത് കൈ അതിന്റെ നഖം ആദ്യം മുറിക്കുക, കാല് മുറിക്കുമ്പോൾ വലത് കാലിന്റെ നഖം ആദ്യം മുറിക്കുക, ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. ഇനി വെട്ടിയ ഈ മുറിച്ച നഖം എന്താ ചെയ്യേണ്ടത്? മുറിച്ച നഖം എന്ത് ചെയ്യണം? അത് സാധാരണ നമ്മൾ വേസ്റ്റുകൾ എന്താണോ ചെയ്യാറുള്ളത് അതേപോലെ ചെയ്യുക. ഇനി അവിടെ പലപ്പോഴും പറയപ്പെടാറുള്ളത് എന്താ വെച്ചാൽ അത് കുഴിച്ചിടണോ. ആ ഒരു ഇഷ്കാല് ഒരു ശുഭത്ത് പലരുടെയും മനസ്സിലുണ്ടാകും. ആ വിഷയത്തിലും സ്വഹീഹായിട്ടുള്ള ഹദീസുകളൊന്നും വന്നിട്ടില്ല, സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടില്ല. അത് കുഴിച്ചിടണം എന്ന് പറയുന്ന വിഷയത്തില് അതിൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരാൾക്ക് എന്ത് ചെയ്യാം, അത് കുഴിച്ചിടണമെങ്കിൽ കുഴിച്ചിടുക, അത് ഹസനാണെന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അത് മുസ്തഹബാണ് എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസുകൾ സ്വഹീഹായതുകൊണ്ടല്ല, ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകളിൽ നിന്ന് ചില അസറുകൾ അതിൽ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നല്ലതാണ്, ഹസനാണ് എന്നുള്ളത് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, വെട്ടിയ മുഖം കുഴിച്ചിടുക, അതിന് വിരോധമൊന്നുമില്ല. ഇനി അതല്ല, സുബാലയിലിടണോ സുബാലയിലിട, കുമാമയിലിടണോ കുമാമയിലിട, അതിനൊന്നും ഒരു വിരോധവുമില്ല. എന്നാൽ അത് കുഴിച്ചിടണം എന്ന് പറയുന്ന ഹദീസുകൾ, ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ വിഷയത്തിൽ ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തേലെ ഇത് കുഴിച്ചിടണം എന്ന് പറയുന്ന വിഷയത്തില്, മുടി നഖം ഇതാണല്ലോ, അത് കുഴിച്ചിടുക. ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസുകൾ കുല്ലുഹ ളൈഫ, ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസുകളൊക്കെ തന്നെ ളൈഫാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞാണത്, അല്ല ബൈഹഖി റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ്. ഇനി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ഇതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു, യദ്ഫിനു ശഅറ വൽ അദ്ഫാർ, അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ മുടിയും നഖവും അത് കുഴിച്ചിടണം. വഇൻ ലം യഫ്അൽ ലം നറാ ബിഹി ബഅസ, ഇനി ഒരാൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെന്തില്ല, അതിന് യാതൊരുവിധ തെറ്റില്ല. ചില ആളുകൾ അത് കുഴിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താ വെച്ചാൽ, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള മുടിയും നഖവുമൊക്കെ കുഴിച്ചിടുന്നത് അഹ്സനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില അസറുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വഅമ്മ കൗനു ബഖായി ഫിൽ അറായി ഔ ഇൽഖാഹി ഫി മഖാനിൻ യൂജിബു ഇസ്മൻ ഫലൈസ കദാലിഹ, എന്നാൽ അത് നമ്മളിങ്ങനെ വലിച്ചെറിയുക, അതല്ലെങ്കിൽ അത് പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുക, അങ്ങനെ ചെയ്താൽ കുറ്റം കിട്ടും എന്ന് പറയുന്നതിന് തെളിവില്ല, അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് കുഴിച്ചിടുന്നതിന് പിന്നെ തെറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അത് അഹ്സനാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷാഫി മദബിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അത് മുസ്തഹബാണ്. ഏത് ഇങ്ങനെയുള്ള നഖം മുടി അതൊക്കെ കുഴിച്ചിടുക എന്നുള്ളത് അവരതിന് അവലംബമാക്കിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസുകളാണ്. പക്ഷെ ആ നേരത്തെ പറഞ്ഞ ഹദീസുകളെ സംബന്ധിച്ചാണ് എന്ത് പറഞ്ഞത്, ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി എന്ത് പറഞ്ഞത്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊന്നും സ്വഹീഹല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹിയോട് തന്നെ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തോ വെച്ചാൽ, യദ്ഫിനു, അത് കുഴിച്ചിടണം. ഫഖാല ബലാഖ ഫീഹി ഷൈഉൻ, കുഴിച്ചിടണം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ആ വിഷയത്തിൽ വല്ല തെളിവും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല ഇബ്നു ഉമർ യദ്ഫിനുഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം തെളിവായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനും അതിൻ്റെതായ ചില ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിൽ ആ വിഷയത്തിൽ ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ലൈഫാണ്. എന്നാൽ ചില ആസാറുകൾ, അതേപോലെ തന്നെ ഇബ്നു സീരീൻ ഇങ്ങനെയൊക്കെ അവർ കുഴിച്ചിടാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കുഴിച്ചിടുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയുന്നത്. മാത്രമല്ല വേറെ ചില ഉലമാക്കൾ പറഞ്ഞെന്താ വെച്ചാൽ അതിലൊരു മസ്ലഹത്ത് കൂടിയുണ്ട്. കാരണം സിഹറിന്റെ ആളുകൾ സിഹർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒന്ന് മുടിയും ഒന്ന് നഖുമാണ്. കാരണം അത് വൃത്തികേടുകളാണല്ലോ, ഒന്ന് നഖാണ് ഒന്ന് മുടിയാണ് സിഹറിന്റെ ആളുകൾ. അപ്പൊ അത് കുഴിച്ചിട്ടാൽ എന്താണ്, അതുകൊണ്ട് ഉള്ള ആ ഉപദ്രവം നീങ്ങുക എന്നുള്ള ഒരു മസ്ലഹത്ത് അതിലുണ്ട്. അപ്പോ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലയുടെ ഒരു ദർസിൽ അദ്ദേഹം ഈ കാര്യം പറയും, വേറെ ചില ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മസ്ലഹത്ത് അതിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, അത് കുഴിച്ചിടുന്നതിന് പിന്നെ അത് കുഴിച്ചിടാവുന്നതാണ് എന്നുള്ളത് അവരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലജ്നത്ത് ദായിമയുടെ ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. അവർ പറഞ്ഞു, വല ഹറജ് ഫി റമിയ, അത് എറിഞ്ഞു കളയുന്നതിന് തെറ്റൊന്നുമില്ല. വല യജിബു ദഫ്നുഹ, അത് കുഴിച്ചിടുക എന്നുള്ളത് നിർബന്ധമല്ല. ഫൈൻ അൽഖഹ ഫി സുബാല, ഇനി സുബാലയിൽ അതായത് കച്ചറ ഈ വെസ്റ്റ് ഇതിൽ എറിയാണെങ്കിൽ, ഔ ദഫ്നഹ, അതല്ലെങ്കിൽ അത് കുഴിച്ചിടുകയാണെങ്കിൽ, ഫലാ ബഅസ ബിദാലിക, അതിനൊന്നും ഒന്നുമില്ല, ഒരു വിരോധവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ കുഴിച്ചിടുന്നതിലൊരു മസ്ലഹത്ത് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മസ്ലഹത്ത് ഉണ്ട്, അതിനെന്തില്ല, തെറ്റില്ല, ഒരാൾക്കത് ജായിസാണ്, അത് ചെയ്യാവുന്നതാണ്, നല്ലതാണെന്നുള്ളത് ഈ പറഞ്ഞ ആസാറുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ വിഷയത്തിൽ വേറെയും ഒരുപാട് പിന്നെ അഖ്വാലുകൾ കാണാം, അതെല്ലാം നമ്മൾ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ കുഴിച്ചിടണം അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്നതിന് എന്തില്ല, അത് വാജിബാണ് എന്ന് പറയുന്നതിന് തെളിവൊന്നുമില്ല. ആ വിഷയത്തിൽ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരാൾക്ക് അത് കുഴിച്ചിടണമെങ്കിൽ കുഴിച്ചിടാം, ഇനി അതല്ലാതെ എറിഞ്ഞു കളയണമെങ്കിൽ എറിഞ്ഞു കളയാം. അതൊക്കെ എന്താണ്, ജായിസാണ്, ലാ ബാസ് എന്നാണ് അതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും കാര്യങ്ങള്. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള ഹിക്കുമത്തുകൾ എന്തോ വെച്ചാൽ, ഹിക്കുമത്തുകൾ വിശദീകരിച്ചിട്ടുള്ളത് എന്തോ വെച്ചാൽ, ഇതിനെ സംബന്ധിച്ചുള്ള പിന്നെ ചർച്ചയിൽ ഈ ഹദീസുകളെ വിശദീകരിച്ചു കൊണ്ട് ഉലമാക്കൾ പറഞ്ഞെന്തോ വെച്ചാൽ, ഒന്ന് ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ കാണാം, വല ഹിക്മത്ത് ഫീ ദാലിക നളാഫ വ നഖാ, വൃത്തിയാണ്. ഇസ്ലാം വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ നഖം ഇങ്ങനെ നീട്ടി വളർത്തുക എന്നുള്ളത് പ്രശ്നമാണ്. അപ്പൊ ഒന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന, നഖം മുറിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ഹിക്മത്ത് എന്താ വെച്ചാൽ, നഖാവും നളാഫത്തും, വൃത്തി വെടിപ്പും വൃത്തിയും, അതാണ് മിമാ ഖദ് യകൂനു തഹ്തഹ മിനൽ ഔസാഖ്. കാരണം എന്താ വെച്ചാൽ, ഈ നഖത്തിന്റെ അടിയിൽ ധാരാളം ചെളി അടിഞ്ഞുകൂടും, അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ തറഫോയി അനി തഷബ്ബുഹ് ബിമൻ ഇഫ്അലു ദാലിക മിനൽ കുഫാർ, കാഫിരീങ്ങളിൽപ്പെട്ട ആളുകൾ അത് ചെയ്യുന്നുണ്ട്, അവരോടുള്ള തഷബ്ബുഹ് ഇല്ലാതിരിക്കാനും. വാനി തഷബ്ബുഹ് ബി ദവാത്തിൽ മഖാലിബി വൽ അദ്ഫാരി മിനൽ ഹയവാനാതി, അതേപോലെ തന്നെ ചില മൃഗങ്ങൾക്ക് ജന്തുക്കൾക്ക് എന്തുണ്ട്, ഇങ്ങനെ നീണ്ട നഖങ്ങളുണ്ട്, ആ ജന്തുക്കളോട് സാദൃശ്യരാകാതിരിക്കാനും. ആ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ചളി കയറിക്കൊടും. രണ്ട്, കാഫിരീങ്ങളോട് തഷബ്ബുഹാതിരിക്കാൻ. മൂന്ന്, ജന്തുക്കളുണ്ടല്ലോ ഈ മൃഗങ്ങള്, ആ മൃഗങ്ങളോട് തഷബ്ബുഹ് കാണി. ചില പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ ചില ആണുങ്ങളുടെ തന്നെ നഖം ശ്രദ്ധിച്ചു കൊണ്ട്, ചില പ്രത്യേക മൃഗങ്ങളുടെ നഖം പോലെ ഇരിക്കവരുടെ നഖം. അപ്പൊ അതിന് ചെളിയൊന്നുമില്ല, വൃത്തിയുണ്ട് എന്ന് പറയുന്ന ന്യായമൊന്നും അടല്ല. അതൊക്കെ എന്താണ്, ഈ പിന്നെ ഫിത്രത്തിനെതിരാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇബിൻ ഖുദാമ റഹ്മത്തു അലൈഹി ഈ ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഈ ചളി ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വ റുബ്ബമ മനഅ വുസൂലു തഹാറത്തി ഇലാമാ തഹ്തൌ, ചളി അടിഞ്ഞുകൂടിയിട്ട് ഈ വൃത്തികളൊക്കെ അടിഞ്ഞുകൂടിയിട്ട് എന്താണ് അവസാനം ശുദ്ധീകരിക്കുമ്പോൾ ആ വെള്ളം പോലും എത്തിച്ചേരാത്ത അവസ്ഥ ചില ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്, ഇബിൻ ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. നേരത്തെ ഷെയ്ഖ് ബിനുബാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും നമ്മൾ വായിച്ചു. അപ്പൊ ഈ ഹിക്മത്തുകളൊക്കെയാണ് ഇതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ അവസാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ആർത്തവ സമയത്ത് അതേപോലെ തന്നെ നിഫാസിന്റെ സമയത്ത് അതേപോലെ തന്നെ ജനാബത്തിന്റെ സമയത്ത് നഖം മുറിക്കുന്നത് തെറ്റാണോ എന്നുള്ളൊരു സംശയം പലരുടെയും മനസ്സിലുണ്ട്. ഈ വിഷയം ഷെയ്ഖ് ബിനുബാദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ ബഅ്സ മിൻ ഖസ്ലി അളാഫിരി والمشتي في اثناء الدوره لا حرج فيه وكذلك في النفاس كل هذا لا حرج فيه الحمد لله. അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ആർത്തവ സമയത്ത് നഖം മുറിക്കുന്നതിനോ മുടി ചീകുന്നതിനോ ഒരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെയാണ് ഇത് പ്രസവ രക്തമുള്ള അവസരത്തിലും അങ്ങനെ തന്നെയാണ്, അതിനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, എന്ത് ഈ ജനാബത്തിന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആർത്തവ സമയത്തൊന്നും നഖം മുറിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പൊ അതിനൊന്നും യാതൊരുവിധ വിരോധവും ഇല്ല എന്നുള്ളതാണ് ഷെയ്ഖ് ബിനുബാദ് റഹ്മത്തുള്ളാഹി ഈ ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇസ്ലാമിന് ഒരു മുസ്ലിമിന്റെ ഫിത്രത്താണെന്ത് നഖം വെട്ടിച്ചെറുതാക്കുക എന്നുള്ളത്, അത് നീട്ടാതിരിക്കുക എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും സാഹചര്യം സന്ദർഭം അനുസരിച്ച് നഖം വളരുന്നതിനനുസരിച്ചിട്ട് ആണത് ചെയ്യേണ്ടത്. അത് പറ്റുന്ന ദിവസങ്ങളിൽ ഒരാൾക്ക് ചെയ്യാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ബാക്കി ഇൻഷാ അള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളുടെ വിശദീകരിക്കും.